ഒരുപക്ഷെ ലോകം കണ്ട ഏറ്റവും വലിയ മയക്കുമരുന്നിന്റെ രാജാവ് എന്ന് വിളിക്കാവുന്നത് പാബ്ലോ എസ്കോബാറിനെയാണ്. 1993 ഡിസംബറിൽ ലോകത്തിലെ ഏറ്റവും മോസ്റ്റ് വാണ്ടഡ് പേഴ്സൺ ആയിരുന്ന പാബ്ലോയെ പിടിക്കാനായി അമേരിക്കൻ ആർമി അവരുടെ കയ്യിലുണ്ടായിരുന്ന എല്ലാ ആയുധങ്ങളും എടുത്ത് കൊളംബിയൻ സ്ട്രീറ്റിലൂടെ അയാളെ തിരഞ്ഞു നടക്കാൻ തുടങ്ങി. കോടിക്കണക്കിന് രൂപയാണ് പാബ്ലോയെ പിടിക്കാൻ വേണ്ടി അവർ മാറ്റിവെച്ചത്. കൊളംബിയയിലുള്ള ജനങ്ങളെ മൊത്തം തൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി അടിമകളാക്കി. കൊളംബിയൻ ഗവൺമെന്റിനേക്കാളും പവറുള്ള അയാളെ കീഴ്പ്പെടുത്താൻ പറ്റിയോ? പാബ്ലോ എസ്കോബാറിന് എന്ത് സംഭവിച്ചു അറിയാം നമുക്ക് ഈ പോഡ്കാസ്റ്റിലൂടെ. വെൽക്കം ടു അവർ പോഡ്കാസ്റ്റ് മിസ്റ്ററി മലയാളം. ഇറ്റ്സ് മീ ശ്രീകല ശ്രീനാഥ്. സിവിൽ വാർ കഴിഞ്ഞ് കൊളംബിയയിലെങ്ങും അസഹിഷ്ണുത നിറഞ്ഞ അന്തരീക്ഷമായിരുന്നു. ആ സമയത്തായിരുന്നു ഫിദൽ കാസ്ട്രോയും ചെഗുവേരയുമൊക്കെ സർക്കാരിനെതിരെ പോരാടാൻ ആർമി ഉണ്ടാക്കിയത്. ആ ഒരു കാലത്താണ് പാബ്ലോയുടെ ജനനം. 1960കളിലാണ് പാബ്ലോയുടെ ക്രിമിനൽ ആക്ടിവിറ്റീസ് തുടങ്ങുന്നത്. ആ സമയത്ത് അവിടെ കഞ്ചാവ് ഡീലറായാണ് പാബ്ലോ തുടക്കം കുറിച്ചത്. ആ സമയത്താണ് അമേരിക്കയിലെങ്ങും മയക്കുമരുന്നിന്റെ ഉപയോഗം കൂടി വന്നത്. അത് മുതലെടുക്കാൻ വേണ്ടി കൊളംബിയയിൽ നിന്നും അമേരിക്കയിലേക്കും മറ്റു പ്രദേശങ്ങളിലേക്കും പോലീസിന്റെ കണ്ണുവെട്ടിച്ച് മയക്കുമരുന്നുകൾ കടത്തി. കൊളംബിയയിലധികവും കാടുകളും മലകളും തേങ്ങി നിറഞ്ഞ പ്രദേശങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ പാബ്ലോയുടെ മയക്കുമരുന്ന് സങ്കേതവും ഒരു വൻ കാടിനകത്തായിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസിനും മറ്റും ഇവരുടെ സങ്കേതം പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇനി അഥവാ കണ്ടുപിടിക്കാൻ പറ്റിയാൽ തന്നെ പോലീസിലെയും ജഡ്ജിമാരിലെയും ആൾക്കാരിലധികവും പാബ്ലോയുടെ കളിപ്പാവകളായിരുന്നു. അധികാരവും സ്വാധീനവും ഒക്കെ അയാളെ കൂടുതൽ ക്രൂരനാക്കുകയാണ് ചെയ്തിരുന്നത്. അയാൾ ചെയ്തു കൂട്ടിയ ക്രൂരതകൾക്കൊന്നും കൈയും കണക്കുമില്ലായിരുന്നു. അയാളുടെ വീട്ടിലെ ജോലിക്കാരൻ ഒരു സിൽവർ പ്ലേറ്റ് മോഷ്ടിച്ചതിനെ തുടർന്ന് കൈയും കാലും കെട്ടിയിട്ട് മുക്കി കൊല്ലുകയാണ് ഉണ്ടായിരുന്നത്. അതും അയാളുടെ വീട്ടിലെ പാർട്ടിക്കിടയിൽ അവിടെ വന്ന ആൾക്കാരുടെ മുന്നിൽ വെച്ചായിരുന്നു ഈ ക്രൂരത അയാൾ ചെയ്തു കൂട്ടിയത്. 1975 ഫാബിയോ എന്ന മറ്റൊരു മയക്കുമരുന്ന് ഡീലറുമായി 14 കിലോ മയക്കുമരുന്നിന്റെ ഇടപാട് അയാൾ നടത്തിയിരുന്നു. അതിനുശേഷം 3 ആഴ്ച കഴിഞ്ഞ് ഫാബിയോയെ തലയ്ക്ക് വെടിയേറ്റ് മരിച്ചതായി പോലീസ് കണ്ടെത്തുകയായിരുന്നു. ഈ കൊലപാതകത്തിന്റെ പിന്നിലും പാബ്ലോ ആയിരുന്നു. അതുമാത്രമല്ല ഫാബിയുടെ കൂടെ നിൽക്കുന്നവരെ തന്റെ കീഴിൽ കൊണ്ടുവരാനും അയാൾക്ക് കഴിഞ്ഞു. ഉന്നതരിൽ പലരും ഇയാൾക്കൊപ്പമായിരുന്നത് കൊണ്ട് തന്നെ മയക്കുമരുന്ന് കച്ചവടം ചെയ്യുന്നത് ഇയാൾക്ക് വളരെ എളുപ്പമായി തീർന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ നിയമവശങ്ങളൊക്കെ അറിയുന്നത് കൊണ്ട് തന്നെ താനകപ്പെട്ട കേസുകളിൽ നിന്നൊക്കെ അയാൾ വളരെ ഈസിയായി തന്നെ ഊരിപ്പോരുകയാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ മയക്കുമരുന്ന് കച്ചവടം പടർന്ന് പന്തലിച്ചതോടെ അയാളുടെ കയ്യിൽ ഡോളറുകൾ കുമിഞ്ഞുകൂടി. അങ്ങനെ ഏക്കറുകളോളമുള്ള സ്ഥലത്ത് തൻ്റെതായൊരു സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ അയാൾക്ക് സാധിച്ചു. അതിൻ്റെ അകത്ത് സ്വന്തമായൊരു മൃഗശാലയും തൻ്റെ പ്രൈവറ്റ് ഫ്ലൈറ്റ് വിൽക്കാനുള്ള ചെറിയൊരു എയർപോർട്ടും ഉണ്ടായിരുന്നു. അങ്ങനെ തൻ്റെ സാമ്രാജ്യം വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് മാർക്സിസ്റ്റുകാർ അവരുടെ സ്വന്തമായ ആർമി ഉണ്ടാക്കി. അതുകൊണ്ട് തന്നെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന പോലീസുകാരെയെല്ലാം ഒഴിച്ചുവെച്ച് ബാക്കിയുള്ള പോലീസുകാരും മാർക്സിസ്റ്റ് ആർമിയുമായി പാബ്ലോയുമായി ഒരുപാട് തവണ ഏറ്റുമുട്ടുകയുണ്ടായി. പാബ്ലോ മറ്റ് മയക്കുമരുന്ന് സംഘവുമായി ചേർന്ന് ഇവരെ നേരിടാൻ ഒരു പാരാമിലിറ്ററിയെ തന്നെ തയ്യാറാക്കിയിരുന്നു. അതിനുശേഷം ഇലക്ഷൻ എടുത്തപ്പോൾ പൊളിറ്റിക്സിലിറങ്ങാൻ വേണ്ടി അയാൾ പാവങ്ങളെ സഹായിച്ചു. കാശു മാത്രം അയാൾക്ക് മതിയായിരുന്നില്ല. ലോകം മുഴുവൻ കാൽക്കീഴിൽ കിടക്കണമെങ്കിൽ പൊളിറ്റിക്സിൽ ഇറങ്ങേണ്ടത് അത്യാവശ്യമാണെന്ന് അയാൾക്കറിയാമായിരുന്നു. പക്ഷേ പാബ്ലോയുടെ മയക്കുമരുന്ന് ബന്ധം കാരണം എല്ലാവരും അയാൾക്കെതിരെ രംഗത്തെത്തുകയാണ് ഉണ്ടായിരുന്നത്. അതോടെ പൊളിറ്റിക്സ് എന്ന മോഹം അയാൾ ഉപേക്ഷിച്ചു. ആ ഒരു സംഭവത്തിന് ശേഷം കൊളംബിയൻ ഗവൺമെന്റ് ശക്തമായി തിരിഞ്ഞ് പാബ്ലോയുമായി ഏറ്റുമുട്ടാൻ തുടങ്ങി. അന്ന് ഇലക്ഷനിൽ നിൽക്കുന്നതിനെ തടഞ്ഞ ഉദ്യോഗസ്ഥന്മാരിൽ ഒരാളായ റോഡ്രിഗസ് ലാറ എന്നയാളെ അവരുടെ സഹായികൾ കൊല ചെയ്യുകയാണ് ഉണ്ടായിരുന്നത്. അതോടെ ഏത് വിധേനയും പാബ്ലോയെ ഒതുക്കണമെന്നും കൊളംബിയൻ ഗവൺമെന്റ് തീരുമാനിച്ചു. അമേരിക്കയിൽ വ്യാപകമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന മയക്കുമരുന്നിന്റെ ഉപയോഗവും ഗവൺമെന്റിനെ അസ്വസ്ഥമാക്കുകയാണ് ഉണ്ടായിരുന്നത്. മയക്കുമരുന്ന് ഉപയോഗം മൂലം കൊലപാതകങ്ങളും ക്രൂരകൃത്യങ്ങളും കൂടുകയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരെ കണ്ടെത്താൻ വേണ്ടി പോലീസുകൾ പരക്കം പാഞ്ഞു. അപ്പോഴേക്കും പാബ്ലോ എത്തിപ്പിടിക്കുന്നതിനും മുകളിലായിരുന്നു. പാബ്ലോയെ കീഴ്പ്പെടുത്താൻ അത്ര എളുപ്പമല്ലെന്ന് അവർ മനസ്സിലാക്കി. അപ്പോഴായിരുന്നു ജനറൽ മാസയുടെ വരവ്. ഇയാൾ പാബ്ലോയെ കുരുക്കുന്നതിനു വേണ്ടി ശക്തമായി തനി കരുക്കൾ നീക്കി. അങ്ങനെ 1989 മാസയെ വക വരുത്താൻ വേണ്ടി പാബ്ലോ മാസയുടെ കാറിൽ ബോംബ് വെക്കുകയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ മാസ തലനാരിലേക്ക് രക്ഷപ്പെടുകയും ചെയ്തു. ആ സംഭവത്തിൽ ഒരുപാട് ആൾക്കാർക്ക് ജീവൻ നഷ്ടമായി. അതിൽ നിന്നും മാസ രക്ഷപ്പെട്ടെങ്കിലും പാബ്ലോ അയാളെ പിന്തുടർന്നു കൊണ്ടേയിരുന്നു. അങ്ങനെ മാസയുടെ ഓഫീസ് തകർക്കാൻ വേണ്ടി പാബ്ലോ പദ്ധതിയിട്ടു, അവിടേക്ക് ബോംബ് വെച്ചു. ഓഫീസ് പൂർണ്ണമായും ബോംബിടലിൽ തകർന്നുവെങ്കിലും അവിടെയും മാസ തലനാരിലേക്ക് രക്ഷപ്പെടുകയാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം കൊളംബിയൻ സർക്കാരുമായി പാബ്ലോ യുദ്ധം പ്രഖ്യാപിച്ചു. സുപ്രീം കോടതിയെ അവരുടെ മിലിട്ടറിയെ വെച്ച് ആക്രമിച്ചു. ആ ഏറ്റുമുട്ടലിൽ 20 സുപ്രീം കോടതി ജഡ്ജിമാരിൽ 11 പേർ മരണപ്പെട്ടു. അതിന്റെ ഇടയ്ക്ക് ആ രാജ്യത്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി നിന്ന 3 പേരെയും പാബ്ലോ വധിച്ചു. മറ്റൊരു പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിരുന്ന ഗവേറിയ ഒരു ഫ്ലൈറ്റിൽ സഞ്ചരിക്കുന്നു എന്ന വിവരം ലഭിച്ച് അവിടെയും അയാൾ ബോംബ് വെച്ചു. അത് തകർന്ന് 110 പേർ മരണപ്പെടുകയും ചെയ്തു. അതിൽ കുറെ അമേരിക്കൻസും ഉണ്ടായിരുന്നു. അതോടെ അമേരിക്കയും പാബ്ലോയെ പിടിക്കണമെന്ന് ഉറച്ചു തന്നെ തീരുമാനിച്ചു. അതിനുശേഷം അമേരിക്ക പാബ്ലോയുടെ ചുറ്റുവട്ടത്തുള്ള എല്ലാ ഫോണുകളും റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി. അമേരിക്കയും കൊളംബിയയും അയാളെ പിടിക്കാനുള്ള നീക്കങ്ങൾ ഊർജിതമാക്കി. അതിൽ പ്രധാനപ്പെട്ട ആൾക്കാരായിരുന്നു മാസയും സെൻട്രൽ സ്പൈ ഗ്രൂപ്പ് ലീഡറായ ഹ്യൂഗോ മാർട്ടിനസും. അങ്ങനെ അവർ ഫോൺ സംഭാഷണങ്ങളൊക്കെ ട്രേസ് ചെയ്ത് പാബ്ലോയുടെ വലം കൈയായിരുന്ന ഗോസിയെ അവർ പിടികൂടുകയും ചെയ്തു. അയാളുടെ ബിസിനസ് പാർട്ട്നേഴ്സിനെ പോലീസ് പിടിച്ച് വധിക്കുവാൻ തുടങ്ങി. അതിനെതിരെ ചെറുത്തു നിൽക്കാൻ പലയിടങ്ങളിൽ നിന്നും കൊളംബിയൻ ആൾക്കാരെ തട്ടിക്കൊണ്ടു പോകുകയും ചെയ്തു. അയാൾ ഗവൺമെന്റുമായി വിലപേശുവാനും തുടങ്ങി. അങ്ങനെ സഹിക്കട്ടെ, കൊളംബിയൻ ഗവൺമെന്റ് പാബ്ലോയുടെ ആവശ്യങ്ങൾ നിറവേറ്റാമെന്ന് തീരുമാനിച്ചു. അത് പക്ഷേ ചെറിയ ഡിമാൻഡായിരുന്നില്ല. തന്നെ ജയിലിലടയ്ക്കാം, പക്ഷെ അത് താൻ തന്നെ ഉണ്ടാക്കിയ കുന്നിൻമുകളിലെ ലക്ഷറസ് ജയിലിലായിരിക്കണം എന്നാണ് ഡിമാൻഡ്. അങ്ങനെ പിടിച്ചുവെച്ച ആൾക്കാരെയൊക്കെ ഇയാൾ വിട്ടയച്ചു. അതോടെ പാബ്ലോയുടെ ആക്രമണങ്ങൾ കുറഞ്ഞു. അങ്ങനെ പാബ്ലോ തന്നെ ഉണ്ടാക്കിയ ജയിലിൽ അയാൾ സുഖവാസം അനുഷ്ഠിച്ചു. അയാളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അയാൾ യാതൊരു മടിയും കൂടാതെ പുറത്തിറങ്ങി നടക്കുകയും ചെയ്തു. പക്ഷേ കൊളംബിയൻ ഗവൺമെന്റുമായുണ്ടായ കരാറിൽ ഒരിക്കലും മാസയെയും മാസയുടെ ആൾക്കാരെയും അറ്റാക്ക് ചെയ്യില്ലെന്ന് അറിയിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ തന്നെ കീഴ്പ്പെടുത്താൻ വന്ന മാസയുടെ ആൾക്കാരെ ജയിലിൽ നിന്നുകൊണ്ട് തന്നെ പുറത്ത് തന്റെ ആൾക്കാരെ പറഞ്ഞു വിട്ട് വധിക്കാനും തുടങ്ങി. പിന്നീട് മയക്കുമരുന്നിലെ കച്ചവടം ജയിലിൽ നിന്ന് തന്നെ തുടർന്നു കൊണ്ടുപോവുകയും ചെയ്തു. അങ്ങനെ പാബ്ലോയെ കൊണ്ട് സഹിക്കേട്ട കൊളംബിയൻ ഗവൺമെന്റ് അയാളെ ജയിലിൽ നിന്ന് തന്നെ വധിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. പക്ഷേ കൊളംബിയയുടെ പ്ലാൻ അറിഞ്ഞ് അയാൾ അവിടുന്ന് രക്ഷപ്പെട്ടു. പിന്നീട് ഒരുപാട് കാലം പാബ്ലോയെ തിരഞ്ഞ് അവർ നടന്നുവെങ്കിലും കണ്ടുകിട്ടിയില്ല. അതിൻ്റെ ഇടയ്ക്ക് ഒളിത്താവളത്തിൽ നിന്നും പാബ്ലോ മകനെ വിളിച്ച് മണിക്കൂറുകളോളം സംസാരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ കോൾ ട്രേസ് ചെയ്ത് അവർ പാബ്ലോയിലേക്ക് എത്തിച്ചേർന്നു. പാബ്ലോയുടെ ബോഡി ഗാർഡിനെയും വധിച്ച് പിന്നീട് അവർ പാബ്ലോയെ വെടിവെച്ച് കൊല്ലുകയാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു നാടിനെ മുത്തം വിറപ്പിച്ച മയക്കുമരുന്നിന്റെ രാജാവ് കൊല്ലപ്പെടുകയാണ് ഉണ്ടായിരുന്നത്. അയാൾ മരിച്ച് ഇത്ര വർഷമായിട്ടും അയാളെപ്പറ്റി സിനിമകളും നെറ്റ്ഫ്ലിക്സ് വെബ് സീരീസും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. അയാൾ കൊളംബിയയിൽ ഉണ്ടാക്കിയ ഓളം അത്രയും ചെറുതൊന്നുമല്ലായിരുന്നു എന്ന് വേണം അനുമാനിക്കാൻ. ഇനി മറ്റൊരു വ്യത്യസ്തമായ കഥയുമായി മറ്റൊരു എപ്പിസോഡിൽ കാണാം.